2024 May 8 ബുധനാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. രാജധാനി പോര്, ആന്ധ്ര മോഡൽ, കോവളം സതീഷ് കുമാർ എഴുതുന്നു. അമരാവതിയുടെ ഭാവി, ഇലക്ഷൻ ഫലം തീരുമാനിക്കും. വിജയവാഡയിൽ നിന്ന് അമരാവതിയിലേക്ക് ഓട്ടം വിളിച്ചപ്പോൾ ഓട്ടക്കാരൻ വരപ്രസാദിന്റെ ചോദ്യം അമരാവതി രാജധാനിയിലേക്കാണോ എന്നായിരുന്നു. അതെ എന്ന് കേട്ടപ്പോൾ വരപ്രസാദിന് ചെറിയൊരു മടി. തിരികെ രാവണനേക്ക് ഇവര് ഉണ്ടരു ഖാലി ഖാനെ റാവൽസി ഉസ്തുന്തി. തിരിച്ചു വരാൻ ആരുമുണ്ടാവില്ല, കാലി ഓട്ടം വരണം, തിരിച്ചു നമ്മൾ തന്നെ വന്നോളാം എന്ന് പറഞ്ഞപ്പോൾ വണ്ടി സ്റ്റാർട്ട്. പാടത്തിന് നടുവിലൂടെ ചെറിയൊരു റോഡ്, എതിരെ ഒരു കാർ വന്നപ്പോലും കടന്നു പോകാനാവില്ല. വിജയനഗരത്തിലെ മുഴുവൻ പേരുടെ ദാഹമകറ്റുന്ന പ്രകാശ ഡാമിന് മുകളിലൂടെ ഓട്ടോറിക്ഷ മുന്നോട്ട്. പെട്ടെന്ന് വണ്ടി ഇടത്തേക്ക്. അവിടെ റോഡില്ല. കുറ്റിക്കാട്ടിലൂടെ മുന്നോട്ട് ചെന്നു കയറിയത് ഒരു നാലുവരി പാതയുടെ അറ്റത്ത്. അവിടെ വരെ നിർമ്മിച്ചിട്ട് ഉപേക്ഷിച്ച നിലയിൽ കിടക്കുകയാണ് ആ നാലുവരി പാത. റോഡിന്റെ വശങ്ങളിൽ വെച്ചു പിടിപ്പിച്ചിരുന്ന പൂച്ചെടികൾ കരിഞ്ഞും വാടി കിടക്കുന്നു. കുറച്ച് മുന്നോട്ടെത്തിയപ്പോഴേക്കും രാജധാനി എത്തി. നിയമസഭാ മന്ദിരവും സെക്രട്ടേറിയറ്റും ഒറ്റ വളപ്പിൽ. ഒട്ടും ആകർഷണീയം അല്ലാത്ത കെട്ടിടങ്ങൾ അകത്താരുമില്ല. പുറത്തുനിന്ന് ഫോട്ടോ എടുക്കാമെന്ന് സുരക്ഷാ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തലസ്ഥാനം ഇവിടെ തന്നെ ആയിരിക്കുമോ? സർക്കാർ ജീവനക്കാരാണ്, ഇതിനൊന്നും മറുപടി പറയാൻ പാടില്ലെന്ന് പോലീസ് ഓഫീസറുടെ മറുപടി. സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ വിശാഖപട്ടണത്തേക്ക് മാറ്റാനാണ് YSR കോൺഗ്രസ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാനം വിഭജിച്ചപ്പോൾ അമരാവതിയിൽ പുതിയ തലസ്ഥാനം നിർമ്മിക്കുമെന്നത് TDP സർക്കാരിന്റെ പ്രഖ്യാപനമായിരുന്നു. ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രി ആയിരുന്ന കാലയളവിൽ അമരാവതിയിൽ സെക്രട്ടേറിയറ്റിന്റെയും നിയമസഭാ മന്ദിരത്തിന്റെയും നിർമ്മാണം ആരംഭിച്ചു. വ്യവസായ IT സ്ഥാപനങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവരാനും പുത്തൻ നഗരം നിർമ്മിക്കാനും ആയിരുന്നു പദ്ധതി. നായിഡു മാറി ജഗൻമോഹൻ റെഡ്ഡി വന്നതോടെ അമരാവതിയുടെ കഷ്ടകാലം തുടങ്ങി. നഗര നിർമ്മാണം പാതിവഴി നിലച്ചു. കഴിഞ്ഞ വർഷം ഫെബ്രുവരി തലസ്ഥാന വിശാഖപട്ടണം ആക്കുമെന്ന് ജഗൻ പ്രഖ്യാപിച്ചു. ഇതിനെതിരെ ഹൈക്കോടതിയിൽ കേസെത്തി. പിന്നെ നിയമസഭാ മന്ദിരം മാത്രം അമരാവതി നിലനിർത്തി ബാക്കി വിശാഖപട്ടണത്തേക്ക് മാറ്റാനായി തീരുമാനം. കഴിഞ്ഞ January 21 ലെജിസ്ലേറ്റീവ് തലസ്ഥാനമായി അമരാവതിയും എക്സിക്യൂട്ടീവ് തലസ്ഥാനമായി വിശാഖപട്ടണവും ജുഡീഷ്യൽ തലസ്ഥാനമായി കർണൂരും നിശ്ചയിച്ചുകൊണ്ടുള്ള ബിൽ നിയമസഭ പാസാക്കിയിരുന്നു. 2014 ആന്ധ്ര വിഭജിച്ച് തെലങ്കാന രൂപീകരിച്ചപ്പോൾ ആന്ധ്രയുടെ പുതിയ തലസ്ഥാനമായി അമരാവതിയെ വികസിപ്പിക്കാൻ കൊണ്ടുവന്ന നിയമം റദ്ദാക്കാനുള്ള ബില്ലും അവതരിപ്പിച്ചു. നായിഡു കളിമാറ്റി. തലസ്ഥാന നഗരം സംബന്ധിച്ച തീരുമാനത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകേണ്ടതുണ്ട്. പക്ഷേ ഇതുവരെ അത് സംഭവിച്ചിട്ടില്ല. ജഗൻമോഹൻ റെഡ്ഡി ഭരണത്തിന്റെ തുടക്കത്തിൽ മോദി അനുകൂല നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. എന്നാൽ തലസ്ഥാനം മാറ്റുന്നതിനുള്ള ബില്ലുമായി ജഗൻ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ചന്ദ്രബാബു നായിഡു BJP കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്തി ആന്ധ്രയിൽ സഖ്യമുണ്ടാക്കിയത്. അതോടെ ജഗന്റെ കരുനീക്കങ്ങൾ പൊളിഞ്ഞു. ഇനി തിരഞ്ഞെടുപ്പ് കഴിയണം തലസ്ഥാനത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാക്കാൻ. 2014 അധികാരത്തിലെത്തിയ ചന്ദ്രബാബു നായിഡുവിന്റെ സ്വപ്ന പദ്ധതിയായിരുന്നു 50,000 ഏക്കർ സ്ഥലത്തെ അമരാവതി തലസ്ഥാന നഗരി. നിലവിൽ തലസ്ഥാനം ഏതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ആന്ധ്ര വിഭജനത്തിൽ ഉണ്ടാക്കിയ ധാരണപ്രകാരം 10 വർഷത്തേക്ക് ഹൈദരാബാദ് ഇരു സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനമായി തുടരും. ഈ കാലപരിധി ജൂണിൽ അവസാനിക്കും. ദുരന്തത്തിലായത് പാവം കർഷകർ. തലസ്ഥാന നിർമ്മാണത്തിനായി 29 വില്ലേജുകളിൽ നിന്നുള്ള 29,000-ൽ ഏറെ കർഷകരുടെ ഭൂമി ഏറ്റെടുക്കാനാണ് മുൻ സർക്കാർ വിജ്ഞാപനം ഇറക്കിയത്. 34,000 ഏക്കർ സ്ഥലം കർഷകർ തലസ്ഥാന നഗരിക്കായി വിട്ടു നൽകി. ഏറ്റെടുക്കൽ നടപടികളും പാതിവഴിയിലാണ്. മുഴുവൻ കർഷകർക്കും നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല. ഏറ്റെടുക്കൽ വിജ്ഞാപനത്തിൽ പലതും ജഗൻ സർക്കാർ റദ്ദാക്കി. ഇതിനെതിരെയുള്ള കർഷക സമരം 1,590 ദിവസം പിന്നിട്ടു. തിരഞ്ഞെടുപ്പ് ആയതിനാൽ സമരത്തിന് നിയന്ത്രണവുമുണ്ട്. കൃഷ്ണ നദീതടത്തിലെ പാടങ്ങളാണ് കർഷകർ വിട്ടു നൽകിയ ഭൂമിയിൽ ഭൂരിഭാഗവും. ഭൂമി ഏറ്റെടുക്കലിൽ TDP സർക്കാർ വൻ അഴിമതി നടത്തിയെന്നാണ് ജഗന്റെ വാദം. ഏറ്റെടുത്ത സ്ഥലം കർഷകർക്ക് വിട്ടു നൽകാമെന്നാണ് അദ്ദേഹം കർഷകരോട് ഇപ്പോൾ പറയുന്നത്. എന്നാൽ അധികാരത്തിൽ എത്തിയാൽ അമരാവതിയിലെ നിർമ്മാണ പ്രവർത്തനം വേഗം പൂർത്തിയാക്കി തലസ്ഥാന നഗരി ആക്കുമെന്ന് ചന്ദ്രബാബു നായിഡു ഉറപ്പു നൽകുന്നു. ആരെ വിശ്വസിക്കുമെന്ന് അറിയില്ലെന്ന് കർഷക സമര നേതാവായ ഭാനുപ്രകാശ് പറഞ്ഞു. നായിഡുവും ജഗനും തമ്മിലുള്ള വൈരമാണ് ഇപ്പോഴത്തെ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് കർഷകർ പറയുന്നു. കർഷകരുടെ 34,000 ഏക്കർ സ്ഥലത്തിന് പുറമേ തലസ്ഥാന നഗരം സൃഷ്ടിക്കാനായി 15,000 ഏക്കർ സർക്കാർ ഭൂമി വിട്ടു നൽകാൻ തീരുമാനിച്ചിരുന്നു. 2016 33,476 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത്. കെട്ടിട നിർമ്മാണം 2021 പൂർത്തിയാക്കാനായിരുന്നു ലക്ഷ്യം. ഇതുവരെ 10,000 കോടി രൂപ ചെലവഴിച്ചതായി ആന്ധ്ര തലസ്ഥാന വികസന അതോറിറ്റി അധികൃതർ പറഞ്ഞു. സർക്കാർ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് അമരാവതിയിൽ എത്തിയ സ്വകാര്യ സർവകലാശാലകളും ദുരന്തത്തിലായി. യാത്രാ സൗകര്യം ഇല്ലാതെ വിദ്യാർത്ഥികൾ ദുരന്തത്തിലാണ്. ഇവിടെ പഠിക്കുന്നവരിൽ മലയാളികളുമുണ്ട്. 2019 അധികാരത്തിലെത്തിയ ഉടൻ ജഗൻമോഹൻ റെഡ്ഡി പ്രജാവേദിക്കെ എന്ന പേരിൽ 8.9 കോടി ചെലവാക്കി നിർമ്മിച്ച കൺവെൻഷൻ ഹാൾ നദീതട സംരക്ഷണ നിയമം ലഭിച്ചതിന്റെ പേരിൽ തകർക്കുകയാണ് ചെയ്തത്. തുടർന്ന് എല്ലാ നിർമ്മാണ പ്രവർത്തികളും നിർത്തിവച്ചു.